ഹിറ്റ് 96.7 എഫ് എം സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. ഏതു വിദഗ്ധനായ കുറ്റവാളിയും ഒരു തെളിവെങ്കിലും അവശേഷിപ്പിക്കും എന്ന് പറഞ്ഞത് ഫോറൻസിക് സയൻസിന്റെ തുടക്കക്കാരിൽ ഒരാളായ എഡ്മണ്ട് ലൊക്കാർഡാണ്. ഫ്രാൻസിന്റെ ഷെർലക് ഹോംസ് എന്നായിരുന്നു ലൊക്കാർഡിന്റെ വിളിപ്പേര്. 1910 ലോകത്തിലെ ആദ്യത്തെ പോലീസ് സയന്റിഫിക് ലബോറട്ടറി ലൊക്കാർഡിന്റെ നേതൃത്വത്തിലാണ് ഫ്രാൻസിലെ ലിയോണിൽ തുടങ്ങിയത്. ക്രൈം സീനുകളിൽ നിന്നുള്ള നിസാരമെന്ന് കരുതുന്ന തെളിവുകൾ പോലും ശാസ്ത്രീയമായി പരിശോധിക്കുന്ന ഇടം. ലൊക്കാർഡിന്റെ പുസ്തകത്തിൽ പ്രിൻസിപ്പിൾ പ്രകാരം എനി ആക്ഷൻ ഓഫ് ആൻ ഇൻഡിവിജ്വൽ ആൻഡ് ഒബ്വിയസ്ലി ദ വയലന്റ് ആക്ഷൻസ് ഓഫ് എ ക്രൈം കനോട്ട് ഒക്കർ വിത്തൌട്ട് ലീവിംഗ് എ ട്രേസ്. അതായത് രണ്ട് വസ്തുക്കൾ തമ്മിൽ കോൺടാക്ട് ചെയ്യപ്പെടുമ്പോൾ ഒരു പദാർത്ഥ കൈമാറ്റം നടക്കും. കുറ്റകൃത്യത്തിന്റെ കാര്യത്തിലും ഇതാണ് മോഡേൺ ഫോറൻസിക് സയൻസിന്റെ പ്രാക്ടീസ്. സീനിൽ നിന്ന് ക്രിമിനൽ പോയാലും അവിടെ നിന്ന് എന്തെങ്കിലും പാട് അയാൾ കൊണ്ടുപോവുകയോ അവിടെ എന്തെങ്കിലും അടയാളം ഉപേക്ഷിച്ചിട്ട് പോവുകയോ ചെയ്യും. തലമുടി, തുണിയുടെ കഷ്ണം, നൂല്, പെയിന്റ്, ഗ്ലാസ്, അങ്ങനെ എന്തെങ്കിലും. എല്ലാ ക്രിമിനൽ കേസുകളിലും ഈ ട്രേസ് കുറ്റാന്വേഷണത്തെ സഹായിച്ചിട്ടുണ്ട്. ഈ പ്രാക്ടീസിന് മുമ്പായിരുന്നു ഷെർലക് ഹോംസ് കഥകൾ എന്നോർക്കുക. സർ ആർതർ കോനൻ ഡോയൽ എഴുതിയ 56 ഷെർലക് ഹോംസ് കുറ്റാന്വേഷണ കഥകളിലെല്ലാം ഇങ്ങനെ വ്യത്യസ്തങ്ങളായ അടയാളങ്ങളോ മെറ്റീരിയൽ എക്സ്ചേഞ്ച് അവശേഷിപ്പിച്ച കെമിക്കലോ ഫിസിക്കലോ ആയ ട്രേസസിനെ കുറിച്ച് പറയുന്നുണ്ട്. ദി അഡ്വഞ്ചർ ഓഫ് നോർഹുഡ് ബിൽഡറിൽ വിരലടയാളമാണെങ്കിൽ ദ സൈനോഫോറിൽ ആഷ് അഥവാ ചാരമാണ് ട്രേസായി കിട്ടുന്നത്. കയ്യക്ഷരം, തലമുടി, ഷൂസിൽ പറ്റിയ മണ്ണ്, പൊടി, ചെളി, ഇങ്ങനെ എന്തെല്ലാം അടയാളങ്ങളിലൂടെയാണ് ഹോംസ് കുറ്റം തെളിയിച്ചത്. ശരീരത്തിലെ മുറിവിന്റെ വലിപ്പം, ഏത് ആയുധമാണ് ഉപയോഗിച്ചത് എന്ന് വെളിവാക്കുമ്പോൾ വെടിയുണ്ട തുളച്ചതാണെങ്കിൽ ആ മുറിവിന്റെ ആഴമനുസരിച്ച് ഇരയും തോക്കും തമ്മിലുള്ള ദൂരമൊക്കെ കൃത്യമായി പറയാൻ സാധിക്കും. ഇങ്ങനെ ഫോറൻസിക് ബാലിസ്റ്റിക് പരിശോധനകൾ കുറ്റകൃത്യം തെളിയിക്കുന്നതിനുള്ള നിർണായക തെളിവുകൾ നൽകുന്നവയാണ്. എന്നാൽ കേരളം ഞെട്ടലോടെ കേട്ടതും ഇന്ത്യയിൽ തന്നെ അപൂർവമായി നടന്നതുമായ കേസായിരുന്നു ഉത്ര എന്ന പെൺകുട്ടിയെ ഭർത്താവ് പാമ്പിനെ കൊണ്ട് കടുപ്പിച്ചു കൊന്ന കേസ്. പാമ്പിനെ ഉപയോഗിച്ച് കൊലപാതകം നടത്തിയ ഇന്ത്യയിലെ 4 കേരളത്തിലെ 4 കേസ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഉത്ര കേസ് IPS ഉദ്യോഗസ്ഥരുടെ പരിശീലനത്തിനുള്ള സിലബസിന്റെ ഭാഗമാണ്. ഇന്ത്യയിൽ പാമ്പിനെ ഉപയോഗിച്ച് കൊലപാതകം നടത്തിയ 4 പ്രതികൾ അടുത്ത ബന്ധുക്കളാണ്. ഉത്രയെ ഭർത്താവ് സൂരജ് കൊലപ്പെടുത്തും മുമ്പ് നാഗ്പൂരിലും പൂനെയിലും രാജസ്ഥാനിലുമാണ് സമാന കേസുകൾ. ആദ്യ 2 പ്രതികളെ കോടതി വിട്ടയച്ചു. രാജസ്ഥാനിൽ സുബോധാദേവി എന്ന വീട്ടമ്മയെ കൊലപ്പെടുത്തിയ കേസിൽ മകന്റെ ഭാര്യയും കാമുകനുമടക്കം 3 പ്രതികൾ. ഈ കേസിൽ വിചാരണ നടക്കുന്നു. നാഗ്പൂരിൽ വയോധിക ദമ്പതികളെ പാമ്പിനെ കൊണ്ട് കടുപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഇളയ മകൻ ഉൾപ്പെടെ 5 പ്രതികൾ. 84 ഗൃഹനാഥനും 78 ഭാര്യയുമാണ് മരിച്ചത്. 2004 പൂനെയിൽ താബൂജി സിതാറാം ബദലെ എന്ന 40-കാരനെ പാമ്പിനെ കൊണ്ട് കടുപ്പിച്ച് കൊലപ്പെടുത്തിയെന്ന കേസിലും സമാന വിധിയായിരുന്നു. ഭാര്യയുടെ സാന്നിധ്യത്തിലായിരുന്നു താബൂജിയുടെ മരണം. സംഭവം നടന്ന് 3 കഴിഞ്ഞാണ് കൊലപാതകമാണെന്ന ആരോപണം ഉയർന്നത്. ഭാര്യ ഉൾപ്പെടെ കേസിൽ പ്രതിയായി. എന്നാൽ പാമ്പിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇവിടെ സൂരജിന്റെ കാര്യത്തിലും സംഭവിച്ചത് ഇതുപോലെ ആദ്യം തെളിവൊന്നുമില്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടുത്താനുള്ള മാർഗങ്ങളായിരുന്നു. പക്ഷെ സൂരജ് ചെയ്ത അപൂർവങ്ങളിൽ അപൂർവമായ ഈ പാമ്പിനെ കൊണ്ട് കടുപ്പിച്ച് കൊലപ്പെടുത്താനുള്ള തീരുമാനങ്ങളിലേക്ക് വരാം. മൂർഖന്റെ ഒറ്റക്കടിയിൽ ഉത്ര മരിക്കണം. സൂരജിന്റെ ലക്ഷ്യം അതായിരുന്നു. അണലിയെ കൊണ്ട് കൊലപ്പെടുത്താനുള്ള ആദ്യ ശ്രമം പാളിയതോടെ ഉഗ്രവിഷമുള്ള മൂർഖനെ തേടി പാമ്പ് പിടുത്തക്കാരൻ ചാവരുകാവ് സുരേഷിനെ സൂരജ് സമീപിച്ചു. മുട്ടയിട്ട് അടയിരിക്കുന്ന ശൌര്യമേറിയ മൂർഖനെ സുരേഷ് സൂരജിന് നൽകി. കൂടുതൽ ശൌര്യമുണ്ടാകാൻ മൂർഖനെ സൂരജ് 1 പട്ടിണിക്കിട്ടു. പാമ്പിനെ ഉപയോഗിച്ചുള്ള കൊലപാതകത്തിന്റെ വിവരങ്ങൾ തേടി സൂരജ് കമ്പ്യൂട്ടറിന് മുന്നിൽ ഉറക്കമൊഴിച്ചു. യൂട്യൂബ് വീഡിയോകൾ കണ്ടു. പാമ്പുകളെക്കുറിച്ചുള്ള ഒരു സൈറ്റിൽ നിന്നാണ് സുരേഷിന്റെ ഫോൺ നമ്പർ കിട്ടിയത്. പാമ്പിന്റെ രീതികൾ മനസ്സിലാക്കിയ സൂരജ് February 29 ആദ്യ ശ്രമം നടത്തി. സ്റ്റെയർകേസിലെ 1 ലാൻഡിംഗ് സ്ഥലത്ത് അണലിയെ തുറന്നുവിട്ടു. സമീപത്ത് മൊബൈൽ ഫോൺ വച്ച ശേഷം താഴേക്ക് വന്നു. ഫോൺ മറന്നുപോയെന്നും എടുത്തുകൊണ്ട് വരണമെന്നും ഉത്രയോട് ആവശ്യപ്പെട്ടു. ഫോൺ എടുക്കാൻ പോയ ഉത്ര പാമ്പിനെ കണ്ട് ഭയന്നോടി. സൂരജ് അണലിയെ ചാക്കിലാക്കി ഒളിപ്പിച്ചു. March 2 രണ്ടാമത്തെ ശ്രമം. ഉറങ്ങാനുള്ള ഗുളിക പഴച്ചാറിൽ ചേർത്ത് ഉത്രയെ കുടിപ്പിച്ചു. ഉറങ്ങിപ്പോയ ഉത്രയുടെ ദേഹത്തേക്ക് അണലിയെ തുറന്നുവിട്ടു. പെട്ടെന്ന് കടിക്കാൻ വടികൊണ്ട് അണലിയെ അടിച്ചു. കടിയേറ്റ വിവരം പിന്നീടാണ് ഉത്ര അറിയുന്നത്. ഇതിനിടെ അണലിയെ സൂരജ് വടികൊണ്ടെടുത്ത് പുറത്തേക്കെറിഞ്ഞു. 56 ദിവസം ചികിത്സയിൽ കഴിഞ്ഞ ഉത്തര അതിനുശേഷം അഞ്ചലിലെ സ്വന്തം വീട്ടിൽ വിശ്രമത്തിനെത്തി. ആദ്യ രണ്ട് കൊലപാതക ശ്രമങ്ങളും പൊളിഞ്ഞതോടെയാണ് സൂരജ് അടുത്ത പദ്ധതിയിട്ടത്. സുരേഷിനോട് 5000 രൂപയ്ക്ക് വാങ്ങിയ മൂർഖനെ രാത്രി ഉത്രയുടെ ദേഹത്തേക്ക് തുറന്നുവിടുകയായിരുന്നു. ശാസ്ത്രീയമായ സൂക്ഷ്മ അന്വേഷണത്തിലൂടെ പരമാവധി വേഗത്തിൽ ചുരുളഴിക്കപ്പെട്ട കേസാണിത്. പാമ്പ് കടിയേറ്റുള്ള സാധാരണ മരണമെന്ന് ലോക്കൽ പോലീസ് എഴുതിത്തള്ളിയ കേസിൽ വഴിത്തിരിവുണ്ടാകുന്നത് ഉത്രയുടെ മാതാപിതാക്കൾ പരാതിയുമായി കൊല്ലം റൂറൽ SPയെ സമീപിച്ചതോടെയാണ്. May 23 കേസ് ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറി. പിറ്റേന്ന് സൂരജിനെ അറസ്റ്റ് ചെയ്തു. 82 ദിവസം കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുകയുണ്ടായി. സാക്ഷികളില്ലാത്ത കേസിൽ സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും കഴിയുന്നത്ര ശേഖരിച്ചായിരുന്നു അന്വേഷണം. പാമ്പിന്റെ തലക്കടിച്ച് പ്രകോപിപ്പിച്ച് കടുപ്പിച്ചെന്നും ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടു. വിദഗ്ധരെ ഉൾപ്പെടുത്തി പല സംഘങ്ങൾ രൂപീകരിച്ചായിരുന്നു അന്വേഷണം. പാമ്പിനെ കൊണ്ട് കടുപ്പിച്ചു കൊന്നതാണ് എന്ന് പ്രോസിക്യൂഷൻ വാദം ശരിവച്ച് പ്രതി കുറ്റക്കാരനാണെന്ന് തിങ്കളാഴ്ച കോടതി വിധിച്ചത് നിയമരംഗത്ത് പുതിയ ചരിത്രവുമായി. രാജ്യത്ത് ആദ്യമായാണ് ഇത്തരമൊരു കേസിൽ പ്രതി ശിക്ഷിക്കപ്പെടുന്നത്. ഉത്തരാകേസിൽ അതിവേഗമാണ് കുറ്റം തെളിയിച്ചതും കോടതി ശിക്ഷ വിധിച്ചതും. ഇനിയും കൊടും ക്രൂരതകൾ ആവർത്തിക്കാൻ പാടില്ല എന്ന ഉദ്ദേശത്തോടെയാണ് കോടതി പരമാവധി ശിക്ഷ വിധിച്ചത്. പരിഷ്കൃത സമൂഹമെന്ന നിലയ്ക്ക് കുറ്റാന്വേഷണ മികവും കോടതിയുടെ സത്വര നടപടിയും നമുക്ക് അഭിമാനമുണ്ടാക്കും. എന്നാൽ പണത്തോടുള്ള ആർത്തിയും സ്ത്രീധനം എന്ന ദുരാചാരവുമാണ് ഇതിന് കാരണമെന്നറിയുമ്പോൾ നമ്മൾ എത്ര പരിഷ്കൃതരാണ് എന്ന് ബോധ്യം വരും.